وقال الملك ائتوني به فلما جاءه الرسول قال ارجع الى ربك فاساله ما بال النسوة التي قطعن ايديهن ان ربي بكيدهن عليم. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ സൂറത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ ചരിത്രത്തിൽ അതിലുള്ള ഓരോ സംഭവവും ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യൻ, അതായത് അവരുടെ കൂട്ടത്തിൽ രക്ഷപ്പെട്ട ഒരാൾ, ഈ ആളോട് ഒരു ഒസിയത്ത് എന്ന പോലെ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, എന്ത്, നീ നിന്റെ യജമാനൻ്റെ അടുത്ത് എൻ്റെ കാര്യമൊന്ന് മൂപ്പരോട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ അത് മറന്നു. അതും കുറച്ചു കാലമൊന്നുമല്ല, കൊല്ലങ്ങളോളം അദ്ദേഹം ദുരിത സിനി എന്നാണ്, കൊല്ലങ്ങളോളം ഈ ഒരു മറവി കാരണം. ചിലപ്പം പറഞ്ഞാൽ മറ്റേ അംഗീകരിച്ചോളണമെന്നില്ല, എന്നിരുന്നാലും ഒരു പിന്നെ അന്വേഷണമെങ്കിലും നടത്തുമല്ലോ. പക്ഷെ അതൊന്നും അയാൾ ചെയ്തില്ല. ഒരാവശ്യം വന്നപ്പം പെട്ടെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഒരാളെ സാധാരണ ഗതിയിൽ നമ്മളെ പോലത്തെ ഒരാളെങ്ങനെ സ്വീകരിക്കുക? പോയി പണി നോക്കി എന്നാൽ നീ ഇത്ര കാലോ ഞാൻ നിന്നോട് ഒസിയത്ത് പോലെ ഒരു കാര്യം പറഞ്ഞിട്ട് നീ അതൊന്നും തീരെ ഒരു മൈൻഡ് ചെയ്യാതെ നീ അത് മറന്നിട്ട് ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നല്ലേ, പോയി പണി നോക്ക് പറയും, അങ്ങനെയല്ലേ ഉണ്ടാവുക? പക്ഷെ ഇദ്ദേഹം അതൊന്നും പറയുന്നില്ല, മറിച്ച് എന്താ പറഞ്ഞു കൊടുക്കുന്നു, അതിൻ്റെ വിശദീകരണം, വേറെ ഒന്നും പറയുന്നില്ല, അതിൻ്റെ വിശദീകരണം അപ്പാടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം ഇതിൻ്റെ ഈ വിശദീകരണത്തിൽ നല്ലൊരു സാമ്പത്തികമായ അച്ചടക്കം, സാമ്പത്തികമായ അച്ചടക്കം. നമുക്കിന്നില്ലാത്തത് ധാർമ്മികമായ അച്ചടക്കവും നമുക്കില്ല, സാമ്പത്തികമായ അച്ചടക്കവും ഇല്ല. ഇപ്പം പ്രത്യേകിച്ച് ഗൾഫിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇന്ന് ധാരാളമായിട്ട് സമ്പത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചപ്പളായിട്ടും കച്ചവടത്തിലെ ലാഭമായിട്ടും ഒക്കെ. പക്ഷേ ഇത് ഇപ്പം എൻ്റെ നല്ല കാലമാണ്, സമൃദ്ധിയുടെ കാലമാണ്, ഇനി എനിക്കൊരു ക്ഷാമത്തിൻ്റെ, ഇപ്പോൾ ഇത് ക്ഷേമത്തിൻ്റെ കാലമാണ്, ഒരു ക്ഷാമത്തിൻ്റെ കാലം വരാൻ ഇരിക്കുന്നു, അന്ന് എനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വലുതും ഞാൻ ശേഖരിച്ചു വെക്കണം, സൂക്ഷിച്ചു വെക്കണം എന്ന ഒരു ചിന്ത ആളുകൾക്കില്ല. കാരണം ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നതൊക്കെ അവരങ്ങോട്ട് ചെലവഴിക്കുക, എങ്ങനെയൊക്കെയോ സമ്പാദിക്കുക, എങ്ങനെയൊക്കെയോ ചെലവഴിച്ച് തീർക്കുക എന്ന ഒരു ചിന്താഗതിയാണ്. അതേസമയം നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിഷമ കാലഘട്ടത്തിൽ ആ എഴുക്കുലുഹുന്ന എന്ന് പറഞ്ഞല്ലോ, എഴുക്കുന്ന മാ കദ്ദംതും ലഹുന്ന എന്ന് പറഞ്ഞത്, ഇപ്പം നിങ്ങൾ ഇപ്പം സമ്പാദിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് പ്രയാസം വരുമ്പം ആ ഒരു സാമ്പത്തികമായ അച്ചടക്കത്തെ പറ്റി നമുക്ക് തീരെ പോകുന്നില്ല. അങ്ങനെയുള്ളൊരു വലിയ പാഠം ആണ്. മാത്രമല്ല, ആ മറ്റേ മനുഷ്യൻ മറന്നതിന് അദ്ദേഹം ഒരു പ്രതികാര നടപടിയും സ്വീകരിക്കുന്നില്ല, അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടേ അദ്ദേഹം പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് അവ സമ്പാദിക്കാൻ എന്താ ഉള്ളത് അവിടെ ഉണ്ടായി? രാവും പകലും, അതായത് 40 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ 63 വയസ്സ് വരെ ഈ ദീനിന്റെ പ്രചരണത്തിന് ഇറങ്ങിയതല്ലാതെ നമുക്കൊരു കച്ചവടത്തിനൊന്നും പോയിട്ടില്ല. അങ്ങനെ പറ്റില്ല. അത് ശരിയല്ല. ആ തവക്കൽ ഒട്ടകത്തെ അഴിച്ചു വിട്ടിട്ടുള്ള തവക്കലാണ്. ഒട്ടകത്തിന് കെട്ടിയിടുക എന്നിട്ട് തവക്കൽ ചെയ്യണം. കാരണം ഒട്ടകത്തിന് കെട്ടിയിട്ടാൽ പിന്നെ ഒരുപാട് അബദ്ധങ്ങൾ വരാനുണ്ട്. പക്ഷെ അതിനെപ്പറ്റി അള്ളാഹു ഇത് തവക്കലില്ല. അവിടെ ചെയ്യേണ്ടത് ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പറയില്ലേ, ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങടുത്ത് വന്നപ്പോൾ ഒട്ടകത്തെ അങ്ങനെ അയച്ചു. ഇപ്പൊ എന്താണ് അത്ര ഒട്ടകത്തെ അവിടെ കെട്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അതിനെ അള്ളാഹു ഇത് തവക്കലില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒട്ടകത്തെ അവിടെ കെട്ടിയില്ല, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അള്ളാഹു ഇത് തവക്കലി ചെയ്യും. അപ്പൊ വക്കാലിൽ മരിക്കും, രാജാവ് പറയുകയും ചെയ്തു. തുനി എന്ന് പറഞ്ഞാൽ എന്താ, തുനി ബിഹി എന്ന് കൂടി വരുമ്പോൾ കൊണ്ടുവരിക. അവനെ നിങ്ങൾ എന്നിലേക്ക് കൊണ്ടുവരിക, അവനെ നിങ്ങൾ എന്നിലേക്ക് കൊണ്ടുവരിക. അതാന്ന് പറഞ്ഞാൽ വന്നു, അതാ ബി ചേർന്നാൽ കൊണ്ടുവന്നു. നീ കൊണ്ടുവരിക, നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ അവനെ എന്നിലേക്ക് കൊണ്ടുവരിക. ദൂതൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ, വന്നു എന്നുള്ളത് വന്നപ്പോൾ, അദ്ദേഹം പറഞ്ഞു, ഇർജ, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇർജ, നീ മടങ്ങിപ്പോകുക. ഇലാ റബ്ബിക, നിന്റെ യജമാനിലേക്ക്. ഫസ്അൽഹു, എന്നിട്ട് അദ്ദേഹത്തോട് നീ ചോദിക്കുക. സഅല, അവൻ ചോദിച്ചു. യസ്അലു, അവൻ ചോദിക്കും. ഇസ്അൽ, നീ ചോദിക്ക്. ഹു, അവനോട്, അദ്ദേഹത്തോട്. ഫസ്അൽഹു, എന്നിട്ട് നീ അദ്ദേഹത്തോട് ചോദിക്കുക. മാ ബാലുൽ നിസ്വ, മാ ബാലുൽ നിസ്വ, ആ സ്ത്രീകളുടെ കാര്യമെന്താ? ആ സ്ത്രീ, കാരണം ഇദ്ദേഹത്തെ ജയിലിലടച്ചതാണ് ഒരു കുറ്റവാളി എന്ന നിലക്ക്. ഇപ്പോൾ ആ കാര്യമൊക്കെ വിട്ടിട്ട് അവിടെ മറന്നിട്ട് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ പോവാം. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം അതിന് തയ്യാറല്ല. കാരണം കുറ്റവാളി എന്ന നിലക്കാണ് എന്നെ ഈ ജയിലിലടച്ചിട്ടുള്ളത്. പക്ഷെ ഈ കുറ്റം, അതിലൊരു അന്വേഷണം നടത്തി അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാതെ വേറൊരു സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ എന്നെ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ പേരിലുള്ള ആ പുള്ളി ഉണ്ടല്ലോ, ആ കറുത്ത പുള്ളി, വ്യഭിചാര കുറ്റം അല്ലെങ്കിൽ പീഡനശ്രമം, അതിൻ്റെ പേരിൽ കുറ്റവാളിയായിട്ട് ജയിലിലടച്ച ആ സംഭവം ജനങ്ങളുടെ മനസ്സിൽ അവിടെ തന്നെ നിൽക്കും. ജനങ്ങളുടെ മനസ്സിലാക്ക് ഇത് ഉണ്ടാവും, ഇത് ആ ഒരു സംശയം അവിടെ. ഇവിടെ നമ്മൾ വാങ്ങണം അസ്തിത്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംശയം, അത് എവിടെ നിന്ന് വരുന്ന വാക്കാണ്? ഇപ്പൊ കളവ് എന്ന് പറയുന്നത് എപ്പോഴും സംശയമാണ്, സംശയാർത്ഥം. സത്യം എന്ന് പറയുന്നത് ഇത്മീനാണ്. ഇത്മീനാന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനം. അത് സത്യം ആരുടെ ഭാഗത്ത്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ യാതൊരു പ്രശ്നവുമില്ല. അതേസമയം കളവ് പറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ കളവ് പിടിക്കപ്പെടുവോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ എപ്പോഴും ഈ സംശയമുള്ളത് ഒഴിവാക്കുക എന്നുള്ളത്. ഇലാമാലായുരീപുക, സംശയമുള്ളത് നീ ഒഴിവാക്കുക, എന്നിട്ട് സംശയമില്ലാത്തത് നീ പിന്നെ സ്വീകരിക്കാറുള്ളത്. അപ്പം ഇവിടെ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംശയത്തിൻ്റെ കാര്യത്തെ അതിന് ചെയ്തിരിക്കുക. ആ എഴുതിക്കാപ്പ് ഇരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നു. അപ്പം അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ എഴുതിക്കാപ്പ് ഇരിക്കുകയാണ് മഗ്‌രിബായി. അപ്പം അവർ തനിച്ച് പോകുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം അവരെ വീട്ടിലേക്ക് കൊണ്ടാക്കും. അപ്പോഴ് രണ്ട് സഹാബികൾ കുറച്ച് ദൂരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീയുടെ കൂടെ വരുന്നത് കണ്ടപ്പോൾ അവർ മാറിപ്പോയി. ഉടനെ അവരെ വിളിച്ചു, എന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഭാര്യയാണ്. അവർ റസൂലുള്ളാ, ഞങ്ങൾ അങ്ങയുടെ കാര്യത്തിൽ തന്നെ അങ്ങനെയല്ല. മനുഷ്യൻ്റെ രക്തമോട്ടം ഉള്ള സ്ഥലത്തൊക്കെ ആർക്ക് പ്രവേശനമുണ്ട്? പിശാചിന് പ്രവേശനമുണ്ട്. അതുകൊണ്ട് സംശയമുള്ള കാര്യം നമ്മൾ മറ്റുള്ളവരെ അനാവശ്യമായി സംശയിക്കാനും പാടില്ല. മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതില്ല. അപ്പം ആ സംശയത്തിൻ്റെ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു എന്ന് പറയുന്നുണ്ട്, ആ ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പം അത് വ്യക്തമായിട്ട് ഇവിടെ ഈ സംഭവത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാനാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ ജയിലിലടക്കാം, മദനിനെ പോലെ ജയിലിലടക്കിട്ട് എന്നെ ജയിലിലടക്കാം, എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഒരാൾ വാതിലിന് മുട്ടിയിട്ട് വാതിൽ തുറന്നിട്ട് നിങ്ങളാ പിന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ട് വിട്ടിരുന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനൊന്നും നോക്കില്ല, വേഗം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവില്ല എന്നാണ് രക്ഷത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ആ സബറിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്സത്തിനെ സംബന്ധിച്ചിടത്തോളം, കാരണം അവർ ആ ഇതൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഒരു അച്ഛൻ്റെ പേരിൽ ഈ കുറ്റകാലം ഉണ്ട്, ഈ പീഡനശ്രമത്തിൻ്റെ കുറ്റം എന്നുള്ള ആ ജനങ്ങളുടെ മനസ്സിൽ അതുണ്ട്. പക്ഷെ അദ്ദേഹം തൻ്റെ ഇഷ്ടത്തിന് അത് ഭംഗിയാക്കിയിട്ട് നല്ല നിലയിൽ തന്നെ ശുദ്ധീകരിച്ചിട്ട് പുറത്തു പോകാനാണ് അദ്ദേഹം ഇവിടെ വേറെ ഒന്ന് മനസ്സിലാവും. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ പറയട്ടെ ഞാനാണെങ്കിൽ അങ്ങനെ ആക്കുകയും ഇവിടെ അതല്ല രസല്ലാഹുചിത്രത്തെ യൂസുഫ് നബി അലൈഹി സ്സലാമിനെ അങ്ങ് അദ്ദേഹത്തിൻ്റെ ആ ഇതിൽ അങ്ങേയറ്റത്തും പിന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ നിലവാരത്തിൽ എനക്കെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പോകുന്നത്. കാല ഇറജി ഇലാ റബ്ബിക, നിന്റെ യജമാനിലേക്ക് നിന്ന് മടങ്ങിപ്പോകുക, ഫസ്അൽഹു, എന്നിട്ട് നീ അദ്ദേഹത്തോട് ചോദിക്കുക, മാ ബാലു നിസ്ബത്തില്ലാത്തി ഖത്തന ഐയ്യഹുന്ന, ആ സ്ത്രീകളുടെ കാര്യം എന്താണ്? അല്ലാത്തി, എങ്ങനെയുള്ള സ്ത്രീകൾ, ഏത് സ്ത്രീകൾ? ഖത്തന, ഖത്തന എന്ന് പറഞ്ഞാൽ അവർ മുറിച്ചു കളഞ്ഞു, ഐയ്യഹുന്ന, അവരുടെ കൈകളെ കരങ്ങളെ മുറിച്ചു കളഞ്ഞ ആ സ്ത്രീകളുടെ വിഷയം എന്താണ് എന്ന് ചോദിക്കും. ഇന്ന റബ്ബി, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, ബി കൈദിഹിന്ന, ബി കൈദിഹിന്ന, കൈദ് തന്ത്രം, ഇന്ന റബ്ബി ബി കൈദ് വഹും യതീദൂന, ആ സൂറത്ത് താരിഖിലെ അവസാനത്തെ ആയത്ത് എന്താണ്? വാഖീദു കൈദൻ, പിന്നെ ഫാഹിൽഹും വൈദൻ, ഇന്ന റബ്ബി ബി കൈദിഹിന്ന ഇന്നഹും യകീദൂന കൈദൻ വഅകീദു കൈദൻ ഫമസ്കിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. ഇന്ന റബ്ബി ബി കൈദിഹിന്ന അലീം, തീർച്ചയായും എൻ്റെ റബ്ബ് അവരുടെ ആ തന്ത്രങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. ഇവിടെ രാജാവിന് അറിയില്ലെങ്കിലും മറ്റുള്ളവർക്കും അറിയില്ലെങ്കിലും എനിക്കും റബ്ബിനും അറിയാവുന്നതാണ്. അതായത് ആ ഒരു കൺസെപ്റ്റ്, ഇത് ലോകത്ത് എല്ലാവരെയും നമുക്ക് വഹിക്കാൻ കഴിയും, പക്ഷേ സ്വന്തം ശരീരത്തെ സ്വന്തം നഫ്സിനെയും അള്ളാഹുവിനെയും വഹിക്കാൻ കഴിയില്ല. അപ്പം എൻ്റെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, അതുപോലെ പിന്നെ ആർക്കും അറിയാം? എൻ്റെ റബ്ബിനും അറിയാം. ഇന്ന റബ്ബി ബി കൈദിഹിന്ന അലീം, തീർച്ചയായും എൻ്റെ റബ്ബ് ബി കൈദിഹിന്ന അവരുടെ ആ തന്ത്രത്തെ സംബന്ധിച്ച് അലീമും അറിയുന്നവനാണ്. അനുവദനീയം എങ്ങനെ തന്ത്രം പ്രയോഗിക്കാം? കുതന്ത്രം അനുവദനീയമല്ല. തന്ത്രം ഇപ്പൊ യുദ്ധത്തിലൊക്കെ തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. തന്ത്രം അവരുടെ കുതന്ത്രം, അതായത് ഈ കൈദ് എന്ന് പറയുമ്പം അധികവും കുതന്ത്രത്തിലെ ഇതിനെ സംബന്ധിച്ചാണ് അത് വരാൻ. കാലം, അപ്പൊ രാജാവ് ആൾക്കാരെയൊക്കെ വിളിച്ചു, അന്ന് പിന്നെ പാർട്ടിക്ക് ഹാജരായ ആ സ്ത്രീകളെയൊക്കെ വിളിച്ചു, കാരണം അത് മറ്റേ പിന്നെ മേലേക്കിടയിലുള്ള കൊട്ടാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ത്രീകളെയാണല്ലോ ആ പാർട്ടിക്കൊക്കെ വിളിച്ചു. കാല രാജാവ് പറഞ്ഞു, മാ ഹസുബു കുന്ന എന്ന് പറഞ്ഞ നിങ്ങളുടെ വർത്താനന്താ? കാല ഫമാ ഹസുബുക്കും അയ്യുഹൽ മുർസലു കാലു ഇന്ന ഉർസിന്ന ഇല കൗമി മുജിമിനി. ഏതിലാണ് കാല ഫമാ ഹസുബുക്കും അയ്യുഹൽ മുർസലു കാലു ഇന്ന ഉർസിന്ന ഇല കൗമി മുജിമിനി. സൂറത്ത് ഇബ്രാഹിമിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടിലേക്ക് അയക്കപ്പെട്ട ആ മലക്കുകളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം വീട്ടിൽ വെച്ച് അവരോട് ചോദിക്കുക, ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി എന്നാണ് അവിടെ ചോദിക്കുന്നത്. പക്ഷെ ശരിക്ക് പറഞ്ഞാൽ കത്തു എന്നുള്ള ആ വർത്തമാനം ഇനി എന്താണ്? കാല ഫമാ ഹസുബുക്കയാ സാമിരി, നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ല സാമിരി എന്താണ് നിന്റെ വർത്താനം? അതായത് അവിടെ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സീനാ പർവ്വതത്തിൽ പോയി, അവിടെ പോയപ്പം സാമിരി എന്ത് ചെയ്തു? ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് ആ പശുക്കുട്ടിയാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു പശുക്കുട്ടിയെ ജനങ്ങൾ ആരാധിക്കുന്നു. അപ്പം അള്ള പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാമിനോട്, നിന്റെ ജനത നീ വന്നതിന് ശേഷം ഞാൻ അവരെ പരീക്ഷിച്ചിരിക്കുന്നു, ആ പരീക്ഷണത്തിൽ അവർ വീണിരിക്കുന്നു. സാമിരി പശുക്കുട്ടി ഉണ്ടാക്കി. മൂസാ നബി അലൈഹിസ്സലാം ദേഷ്യത്തോടെ വന്നു ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ താടിയും മുടിയും പിടിച്ചു പിടിച്ചു, എന്നിട്ട് പറഞ്ഞു നീ എന്തുകൊണ്ട് ഇതിനെ തടഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം സാമിരിയോട് ചോദിക്കുകയാണ്, നിന്റെ കാര്യം എന്താണ്, നീ എന്തിനാണ് ഇത് ചെയ്തത്? അതാണ് ഫഖാല ഫമാ ഹസ്ബുക യാ സാമിരി. അപ്പൊ ഇവിടെ ആ സ്ത്രീകളുടെ രാജാവ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വർത്തമാനം? ഇത് റാവത്തുന്ന, ഇത് റാവത്തുന്ന, നിങ്ങൾ പ്രലോഭിപ്പിച്ച സന്ദർഭത്തെ യൂസുഫിനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഇവിടെ സുലേഖ മാത്രമല്ല, ആ പാർട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റ് ചില സ്ത്രീകളും ഇതിൽ ഇങ്ങനെ പങ്കാളികളായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരോട് എല്ലാവരോടും ചോദിക്കുന്നത്. അതല്ലെങ്കിൽ സുരേഷിനോട് മാത്രം ചോദിച്ചാൽ മതി. ഇത് റാവത്തുണ്ണ യൂസുഫ് അന്നത്തി കുൽന അവർ പറഞ്ഞു. അതെങ്ങനെയാണ് കുൽന എന്ന് വരുന്നത്? ആ കാല ഒന്ന് സർഫ് ചെയ്താട്ടെ. കാല കാല കാലു കാലത്ത് കാലത്ത കുൽന പിന്നെ കുൽന കഴിഞ്ഞാൽ പിന്നെ കുൽത്ത കുൽത്തുമ കുൽത്തും കുൽത്തി കുൽത്തുമ കുൽത്തുന്ന കുൽത്തു കുൽന കുൽന വിവരിച്ചിട്ടൊരായത് പറഞ്ഞു. കുൽനായാനാർഭൂനി വർദ്ധൻ സലാമൻ അല ഇബ്രാഹിം. ആരിസിനെ നോക്കും ഇവൻ ആരിന്നു നോക്കാം. ഇത് റാവത്തുന്ന യൂസുഫ് അൻ നഫ്സി കുൽന അവർ പറഞ്ഞു, അതായത് ആ സ്ത്രീകൾ പറഞ്ഞു. ഹാഷ ലില്ല, ഹാഷ ലില്ല എന്ന് പറഞ്ഞെന്താ അർത്ഥം? ഹാഷ ലില്ല അള്ളാഹുവിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ പറയുന്നില്ലേ, അതുപോലെ ഹാഷ ലില്ല മാ ഹലിന്ന മാ ഹലിന്ന എന്താർത്ഥം? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഹലിമ അവൻ അറിഞ്ഞു, ഹലിത്തു ഞാൻ അറിഞ്ഞു, ഹലിന്ന ഞങ്ങൾ അറിഞ്ഞു, മാ ഹലിന്ന ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അലൈഹി അദ്ദേഹത്തിൻ്റെ മിൻ സൂഇൻ ഒരു ആരോപണം, തിന്മയിൽ നിന്ന് ഒന്നും എന്നാണ് അതിന് വാക്കിൻ്റെ അർത്ഥം. പക്ഷെ അത് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരാരോപണം, ഞങ്ങൾക്ക് ഒരു തിന്മ അദ്ദേഹത്തിൽ ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അവർ ചർച്ച ചെയ്യും. ആ സമയത്ത് കാലത്തിൽ കാലത്തി ഇമ്ര കാലത്ത് ഇമ്രഅത്തുൽ അസീസീനാണ്, പക്ഷെ അത് ഹരിഫ് അവിടെ വന്നതുകൊണ്ട് ഹംസ അവിടെ വന്നതുകൊണ്ട് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ കാലത്തിമ്രഅത്തുൽ അസീസി അസീസിൻ്റെ ഭാര്യ പറഞ്ഞു അൽ ആന, അവിടെയും അലിഫ് ഇതാവുകയാണ്, അസീസിൽ ആന അൽ ആന ഇപ്പോൾ വെളിപ്പെട്ടു വെളിപ്പെട്ടു എന്ത് സത്യം സത്യം ഇപ്പോൾ വെളിപ്പെട്ടു. എന്താ സംഭവം? അന റാവത്തു അന റാവത്തു പൂ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ പറയുമ്പോ യാ സാഹിബൈ സിജ്നി എന്ന് പറഞ്ഞില്ല, എന്താ അതിന്റെ അർത്ഥം? കാരാഗ്രഹത്തിലെ എന്റെ രണ്ട് കൂട്ടുകാരെ, യാ സാഹിബത്തി സിജ്ന എന്നിപ്പോ അയക്ക പറയാൻ പറ്റുക? മദനിക്ക് മദനീനെ കോയമ്പത്തൂർ ജയിലില് എത്രയോ കൊല്ലങ്ങള് ജയിലിൽ അടച്ചത് ആരാണ്? ജയലളിത. അവര് ജാമ്യം പോലും സമ്മതിച്ചില്ല. അങ്ങനെയുള്ള ജയലളിത അതേ മദനി കിടക്കുന്ന ആശു ജയിലിൽ പോയി കിടക്കുക. അപ്പൊ ഇപ്പൊ മദനിക്ക് എന്ത് പറയാൻ പറ്റൂ? ഞാൻ സാഹിബത്തി അസ്തിന് തടവറയിലെ എന്റെ കൂട്ടുകാരി. മദനി ഇപ്പൊ പുറത്താണ്. എന്നിരുന്നാലും സാങ്കേതികമായിട്ട് അദ്ദേഹം അതില് അവിടുത്തെ തടവുകാരനാണ്. വർദ്ദാന്റെ ഒരു തീരുമാനങ്ങൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഡ്രൈവറോട് പറഞ്ഞതാണ് 12:30 നമുക്ക് തിരിച്ചു പോകണം എന്നാണ്. അപ്പം ഇവിടെ ഈ സുലൈഖ പറയുകയാണ്, അന റാവത്തുഹു അൻ നഫ്സി, ഞാൻ അദ്ദേഹത്തെ വശീകരിച്ചു അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ. എന്നാൽ ഇന്നഹു, തീർച്ചയായും അദ്ദേഹം ലബിന സാദിഖി, അദ്ദേഹം സത്യസന്ധന്മാരിൽ പെട്ടയാൾ തന്നെയാകുന്നു. അവൻ അദ്ദേഹം യാതൊരു പൂർണ്ണമായിട്ട് ക്ലീൻ ചിറ്റ്. ഇന്ന് നമ്മുടെ കോടതി കൊടുക്കുന്ന ക്ലീൻ ചിറ്റൊന്നും അല്ല, കോടതി കുറെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ക്ലീൻ ചിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു മാത്രമേ. ഇത് ആരാണോ ആരോപണം ഉന്നയിച്ച്, ആ ഉന്നയിച്ച ആള് തന്നെയാണ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്. അല്ലാതെ കോടതി മറ്റേ വക്കീലിന്റെ സാമർഥ്യത്തിന്റെ പേരിൽ ഒരാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്, മറ്റേ കോടതി അങ്ങനെ വിട്ടാലും ഹരജിക്കാരന് അതിന് തൃപ്തിയില്ലല്ലോ. ഇവിടെ പാർട്ടികൾക്ക്, അതായത് ആരാണോ കുറ്റം ആര് വാദികൾക്ക് തന്നെ, വാദികൾ തന്നെ കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കുക. തീർച്ചയായും അദ്ദേഹം സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാവും. ലാലിക്ക ഇത് ലാലിക്ക അത് അവൻ അവൻ അല്ലെങ്കിൽ അദ്ദേഹം അറിയുന്നതിനാണ്. അന്നീ, തീർച്ചയായും ഞാൻ, ലം അഹുൻ ഹു, ഞാൻ അവനെ വഞ്ചിച്ചിട്ടില്ല. ഖാന എന്ന് പറഞ്ഞ എന്തർത്ഥം? അവൻ വഞ്ചിച്ചു. ഖിയാനത്ത് വഞ്ചന. ഖാന യഹൂനു, യഹൂനു അവൻ വഞ്ചിച്ചു. അഹൂനു ഞാൻ വഞ്ചിച്ചു. ലം അഹൂനു എന്നാണ് അത് വേണ്ടത്. പക്ഷെ അഹൂനുവിന്റെ മുമ്പിൽ ലം വന്നാൽ ലം അഹുൻ, ഞാൻ വഞ്ചിച്ചിട്ടില്ല. ലം അഹുൻ ഹു, ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല. ബിൽ ഗൈബി, അദൃശ്യമായി. ഇത് ശരിക്കും സുലൈഖ പറയുന്നതാണ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അദ്ദേഹത്തെ പിന്നെ അദൃശ്യത്തിൽ, അഭാവത്തിൽ, അഭാവത്തിൽ എന്ന് പറയുന്നതായിരിക്കും ശരി, ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല. അവർക്കെന്താണ് എന്റെ അർത്ഥം? ഇത് ആരറിയാൻ വേണ്ടിയിട്ട്? അസീസ് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെയൊക്കെ നടന്നപ്പോ ഇതിൽ യൂസഫ് കുറ്റക്കാരനാണെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാനങ്ങനെ വലിയൊരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഭർത്താവിന്റെ അഭാവത്തിൽ പിന്നെ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് ഭർത്താവ് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഇത് ഈ വാക്ക് യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതാണെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അതായത് യൂസഫ് നബി അലൈഹിസ്സലാം ഈ അസീസിന്റെ ഒരു ഭൃത്യനാണ്. അപ്പൊ ഭൃത്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ അത് വഞ്ചനയാണ്. അപ്പം ഇത് അസീസ് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ സന്ദർഭവുമായിട്ട് കൂടുതൽ യോജിച്ച് വരുന്നത് ഏതാണ്? സുലൈഖ പറയുന്നത്. ഒരു ഭാര്യയുടെ ധർമ്മം എന്താണ്? അവൾ അതെ അവൾ അവൻ അവളെ നോക്കിയാൽ അവനെ സന്തോഷിപ്പിച്ചു. അവന്റെ അഭാവത്തിൽ അവളുടെ ചാരിത്രവും അവന്റെ സമ്പത്തും അവൾ കാത്തു സൂക്ഷിക്കുന്നു. അവന്റെ അഭാവത്തിൽ ഈ മറ്റ് തെറ്റുകളുണ്ടല്ലോ, ഇത് പലിശ വന്ന പിന്നെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കടക്കുക, ഇങ്ങനെയുള്ള തെറ്റുകളെക്കാൾ വലിയ ഗൗരവമുള്ളതാണ് എന്ന് വ്യഭിചാരം പോകുന്നു. പ്രത്യേകിച്ചും ഒരു ഭർത്തൃമതിയായ ഒരു സ്ത്രീ വിചാരിച്ചിട്ട് ഒന്ന് ആ ഭർത്താവിനെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഒരു തെറ്റ് ചെയ്തു. പക്ഷെ അത് ആ ഒരു രണ്ട് വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ പറയുക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയപ്പോൾ കുറെ സ്ത്രീകളെ അവരുടെ സ്തനങ്ങളിൽ കെട്ടിത്തൂക്കിയതായിട്ട് കണ്ടു. അപ്പൊ ജിബ്രീലിനോട് ചോദിച്ചു, യാ ഖി ജിബ്രീൽ മൻ ഹൗല, അല്ല സഹോദര ജിബ്രീലെ, ഇത് ആരാണ്? അപ്പൊ അവര് പിന്നെ മറ്റുള്ളവരുടെ കുട്ടികളെ ഭർത്താവിന്റെ പേരിൽ കെട്ടിയേൽപ്പിച്ചു എന്നാണ്. അതായത് ജാര അല്ലെങ്കിൽ മറ്റു പിന്നെ വിവാഹേതര ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാവുക ഒരാൾക്ക്, ഒരു സ്ത്രീക്ക്. എന്നിട്ട് ആ കുട്ടി അവളുടെ ഭർത്താവിന്റെ കുട്ടിയായിട്ട് അറിയപ്പെടുന്നു. അത് തലമുറകളോളം അത് നിലനിൽക്കുന്ന ആ ഒരു കുറ്റത്തിൻ്റെ എഫക്റ്റ് മാത്രമല്ല, അതിൽ വേറെ എന്താ ഒരു പ്രശ്നം വരുന്നത്? എന്താണ് എന്താ പ്രശ്നം? അനന്തര സ്വത്തിൽ ഈ ആളുടെ മക്കൾക്കാണല്ലോ ഈ സ്വത്ത് പോകേണ്ടത്, അതിൽ വേറൊരാളുടെ ഒരു കുട്ടിയെ അതിൽ പങ്കാളിയാക്കുക, വലിയ പാവമാണ്. അതെ, അത് പിന്നീട് വരുന്ന ഇതിൽ വരുന്ന അതെങ്ങനെയാണ്? കേണ്ടി വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അതെ, ഒരുപാട് പ്രശ്നങ്ങൾ, സാമൂഹികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മറ്റേത് പലപ്പോഴും ഒന്നുകിൽ സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്യലാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാലും, പിന്നെ അതേസമയം പലിശ വാങ്ങുമ്പോൾ മറ്റൊരാളുടെ ഹക്ക് ഭക്ഷിക്കുന്നുണ്ട്, പിന്നെ മറ്റു വിധത്തിൽ അക്രമം നടത്തുമ്പോൾ വേറൊരാളുമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, സാമൂഹികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയാൻ വരും. തീർച്ചയായും അല്ലാഹു നിർഗാർക്കത്തിലാക്കുകയില്ല. കൈദൽ ഹായിനീ, കൈദൽ ഹായിനീ, ചതിയന്മാരുടെ തന്ത്രങ്ങള്, വഞ്ചകന്മാരുടെ വഞ്ചന വഞ്ചിക്കുക, വഞ്ചകന്മാരുടെ തന്ത്രം അല്ലാഹു നേർമാർഗത്തിൽ ആക്കുകയില്ല. അപ്പൊ ഇവിടെ പിന്നെ ഇത് യൂസുഫ് നബി അലൈഹിസ്സലാം അല്ല പറഞ്ഞത് എന്നുള്ളത്, അല്ല യൂസുഫ് നബി അലൈഹിസ്സലാം ആണ് ഗുലൈഖ അല്ല പറഞ്ഞതിൻ്റെ പറഞ്ഞത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ, സുലൈഖയെ പോലെയുള്ള ഒരാളെടുത്തുനിന്ന് ഈ പിൻ ലാട്ട് വരുന്ന ഈ വാക്ക് ഉണ്ടാവില്ല. ഇത് മന്നല്ലാഹം ലാ എഴുതി കൈതൽ ഹാഇലി എന്നുണ്ട്. ഒമാ ഉപരി എന്താർത്ഥം? ബരീഗൻ, ബരി എന്ന് പറഞ്ഞാൽ ഒഴിവായവൻ, കുറ്റവിമുക്തനാണ്. ഒമാ ഉപരി ഉ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ കുറ്റവിമുക്തനാക്കുന്നില്ല. ഇന്നഫ്സ, തീർച്ചയായും നഫ്സ് അമ്മാറത്തും പാപത്തിലേക്ക് അല്ലെങ്കിൽ തെറ്റിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനസ്സ് ആണ്ടുപോവുക, അമ്മാറത്തും അപ്പം നഫ്സുൽ മുത്തുമൈന, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറത്തുൻ ബിസ്സു. നഫ്സുൽ മുത്തുമൈന എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തമായ മനസ്സ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റിലേക്ക് പോവേയില്ല. അതേസമയം നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാലോ, ആടിക്കളിക്കുന്ന മനസ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം തെറ്റിലേക്ക് പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും. അപ്പം പക്ഷെ അത് മനുഷ്യനെ ശാസിച്ചുകൊണ്ടിരിക്കും, അതാണ് ലൗവാമാണുള്ളത്. അതേസമയം അമ്മാറത്തും വിസു എന്ന് പറഞ്ഞാലോ, അങ്ങനെ തെറ്റ് ചെയ്യുന്നതിന് അങ്ങനെ ഒരു ഇതും എന്താ അറ ഒരു ഉളുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതുപോലും ഉണ്ടാവില്ല. അതന്നെയാണ് നമ്മളിപ്പോൾ ഈ കൊലയാളികളും വാടക കൂട്ടകളും മറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അവർക്കൊന്നും ഒരു മനസ്സിനൊരു ഇതില്ലല്ലോ, ഒരു അറ എന്നാ ഒന്ന് അറച്ചു നിൽക്കുക എന്നുള്ള അത് അവരെ സംബന്ധിച്ചിട്ടുള്ളൂ. ഈ മൂന്ന് ഇതിലാണ് മനുഷ്യ മനസ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇല്ലാമാ റഹിമ റബ്ബി, ഇല്ലാമാ റഹിമ റബ്ബി, എന്റെ റബ്ബ് കരുണ ചെയ്തവരല്ലാതെ, അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ കാരുണ്യം കൊണ്ട് അങ്ങനെ ആകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഒഴിഞ്ഞു. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ് റഫൂർ റഹീം, റഫൂർ ഓർക്കുന്നവനാണ്, റഹീം കണ്ടു. ഇതും യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് തന്നെയാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. കാരണം ഇത്രയും വലിയ ഉയർന്ന തലത്തിലുള്ള ഒരിത് സുലൈഖയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു ഇല്ല.